2022 May 22 ഞായറാഴ്ച വാരാന്ത്യ കൗമുദിയുടെ ഒന്നാം പേജിൽ നിന്ന് അമ്മയ്ക്ക് അർച്ചനയായി ഗുഡ് ഇന്നിങ്സ്. ഇതൊരു അമ്മയുടെ കഥയാണ്, ഒരു കാലത്തിന്റെയും. അമ്മ ലില്ലി തരൂരിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിന്റെ അനുഭവം എഴുത്തുകാരിയായ ശോഭ തരൂർ പറയുന്നു. V.S. രാജേഷ് തയ്യാറാക്കിയത്. ഇച്ഛാശക്തിയുടെ നിറകുടമായി ഒരു അമ്മ, ആ അമ്മയുടെ കഥയാണ് മകളും പ്രശസ്ത എഴുത്തുകാരിയുമായ ശോഭ തരൂർ ശ്രീനിവാസൻ എഴുതിയ ഗുഡ് ഇന്നിങ്സ് ദി എക്സ്ട്രാ ഓർഡിനറി ഓർഡിനറി ലൈഫ് ഓഫ് ലില്ലി തരൂർ. ശോഭയുടെ അനുജത്തി സ്മിതയുടെയും വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ഡോക്ടർ ശശി തരൂരിന്റെയും അമ്മ കൂടിയാണ് ലില്ലി തരൂർ. പെൻഗിൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തെക്കുറിച്ച് ശോഭ കേരള കൗമുദിയോട് സംസാരിച്ചപ്പോൾ, ഈ പുസ്തകത്തെക്കുറിച്ച് പറയാമോ, ഇതൊരു ജീവചരിത്രമോ ജീവിത സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാഠമോ അല്ല. എന്റെ അമ്മ ലില്ലി തരൂരിന്റെ ജീവിതത്തിന്റെ ചരിത്രരേഖയുമല്ല, മറിച്ച് വ്യക്തി എന്ന നിലയിൽ അവർ നേരിട്ട ജീവിത മുഹൂർത്തങ്ങളുടെ രേഖാചിത്രമാണ്. മകളായും അമ്മയായും അമ്മൂമ്മയായും മുതുമുത്തശ്ശിയായും അവർ പകർന്നാടിയ ജീവിത നിമിഷങ്ങളുടെ ചേരുവയാണിത്. അമ്മയ്ക്കുള്ള എന്റെ ഒരു അർച്ചനയാണിത്, അല്ലാതെ സ്തുതിപാടലോ പൊങ്ങച്ചം പറയലോ അല്ല. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, പൂക്കൾ നൽകുന്നത് സംസ്കാരത്തിന് മുമ്പ് വേണമെന്ന്. ആളുകൾ ജീവിച്ചിരിക്കുമ്പോഴാണ് അവരെക്കുറിച്ച് എഴുതേണ്ടത്, പോയ ശേഷമല്ല. എന്റെ അമ്മ പാലക്കാട് കൊല്ലങ്കോട് ജനിച്ചത് മുതൽ ഇപ്പോൾ വരെയുള്ള കഥയാണ് ഇതിൽ പറയുന്നത്. എങ്ങനെ ഈ ബുക്കിലേക്ക് വന്നു? പെൻഗ്വിൻ ഇന്ത്യ അമ്മയുടെ ഇത്തരമൊരു ജീവചരിത്രം തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ലേശം മടി കാണിച്ചു. ദേശീയ അന്തർദേശീയ രംഗങ്ങളിൽ ശ്രദ്ധേയനായ ഒരാളുടെ മാതാവെന്ന നിലയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ അമ്മയുടെ ജീവിതം എന്നതാണ് അത്തരമൊരു സംശയത്തിന് ഇടയാക്കിയത്. എന്നാൽ അമ്മയുടെ ജീവിതം മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് പറഞ്ഞ് അവർ എന്നെ പ്രേരിപ്പിച്ചു. കോവിഡിന്റെ സംത്രാസങ്ങൾ നിറഞ്ഞ കാലം തള്ളി നീക്കുമ്പോൾ അവർ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. അങ്ങനെയാണ് ഈ പുസ്തക രചനയിലേക്ക് തിരിഞ്ഞത്. എങ്ങനെയുള്ള അമ്മയാണ് ലില്ലി തരൂർ? അമ്മ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച, 10 ക്ലാസ് വരെ പഠിച്ച, അന്ന് ഇംഗ്ലീഷ് അറിയാത്ത സാധാരണക്കാരി മാത്രമായിരുന്നു. എല്ലാ ജീവിത സന്ദർഭങ്ങളുടെയും കടന്നു വന്ന സ്ത്രീ. പക്ഷേ ഞങ്ങൾക്കമ്മ ധീരയായ വനിതയായിരുന്നു. ആ ധീരതയും വ്യക്തിത്വവും പ്രായത്തിന്റെ 80കളുടെ മധ്യത്തിലും ആ ജീവിതത്തിൽ ഭാസുരമാണ്. ഞങ്ങളുടെ അച്ഛൻ ചന്ദ്രൻ തരൂർ മരിക്കുമ്പോൾ അമ്മയ്ക്ക് 57 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ റിട്ടയർ ചെയ്ത് കോയമ്പത്തൂരിൽ അവർ താമസമാക്കിയതിന്റെ 2ാമത്തെ ആഴ്ചയായിരുന്നു മരണം. ചെക്ക് ഒപ്പിടാൻ മാത്രമേ അമ്മയ്ക്കെന്ന് അറിയാമായിരുന്നുള്ളൂ. ആ അമ്മ വേഗം കാര്യപ്രാപ്തിയായി മാറി, വീട് വയ്ക്കുകയും മാസത്തിൽ ഒരിക്കൽ കോയമ്പത്തൂരിൽ നിന്ന് കാറോടിച്ച് നാട്ടിലെത്തി അമ്മയുടെ അമ്മയെ കാണുകയും ചെയ്തിരുന്നു. 82ാമത്തെ വയസ്സിലും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി വണ്ടി ഓടിച്ചിട്ടുണ്ട്. എന്തും എത്തിപ്പിടിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് അമ്മയുടെ മന്ത്രം. അതവർ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതുതലമുറയെ പോലും വിസ്മയിപ്പിക്കുന്നതാണ് അമ്മയുടെ ജീവിതം. ഈ പ്രായത്തിലും അമ്മ ഇന്റർനെറ്റുമായി വലിയ ചങ്ങാത്തത്തിലാണ്. വാട്സപ്പിലൂടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ബന്ധപ്പെടുന്നതിലും അമ്മയുടെ വൈഭവം അനിതരസ സാധാരണമാണ്. ഒരു നിമിഷം വെറുതെ കളയാൻ അനുവദിക്കില്ല. എല്ലാവരുടെയും കഴിവ് പുറത്തു കൊണ്ടുവരിക എന്നതായിരുന്നു അമ്മയുടെ ലക്ഷ്യം. അമ്മ നന്നായി പാടുമായിരുന്നു. പുസ്തകത്തിന് പേരിട്ടതെങ്ങനെ? അമ്മയുടെ ഇച്ഛാശക്തിക്ക് അല്പം പോലും ഇടിവ് തട്ടിയിട്ടില്ല. ഈ പ്രായത്തിലും ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചാൽ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അമ്മ പറയും, നല്ല ഇന്നിങ്സ് ആയിരുന്നുവെന്ന്. ഐ ഹാഡ് ഗുഡ് ഇന്നിങ്സ്, നല്ല രീതിയിൽ എല്ലാം ചെയ്യാനായി എന്നർത്ഥം. ശശി ഈ പേര് കേട്ടപ്പോൾ അമ്മയ്ക്ക് ക്രിക്കറ്റുമായി എന്താണ് ബന്ധമെന്ന് ചോദിക്കാതിരുന്നില്ല. എന്നാൽ അമ്മ എപ്പോഴും ഈ കമന്റ് പറയുമെന്നത് ഞങ്ങൾ പെൺമക്കൾക്കറിയാമായിരുന്നു. അമ്മയുടെ സ്വന്തം അനുഭവങ്ങളുടെയും അമ്മയെക്കുറിച്ചുള്ള ഞങ്ങളുടെയും കൊച്ചുമക്കളുടെയും ഓർമ്മകളൊക്കെ ചേർത്ത് വരഞ്ഞെടുത്തതാണ് ഈ ഗ്രന്ഥം. ഓരോ അധ്യായവും ചിന്തോ ദീപകമായി ഉദ്ധരണികളുടെ അകമ്പൊടിയോടെയാണ് ആരംഭിക്കുന്നത്. തീർച്ചയായും ഇത് വായനക്കാരെ ആഹ്ലാദിപ്പിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. അമ്മമാർക്ക് പൊതുവെ ആൺകുട്ടികളോട് വാത്സല്യം കൂടുതലായിരിക്കില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു, അന്നില്ലായിരുന്നു. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടെന്ന് പറയാം. അച്ഛന്റെ ചായയൊക്കെ ഏട്ടനുണ്ടല്ലോ, അതുകൊണ്ട് അമ്മയുടെ കണ്ണ് ഇപ്പോൾ പോകുന്നത് ഏട്ടനിലേക്കാണ്. എന്നാൽ ഞങ്ങൾ വളരുന്ന കാലത്ത് അമ്മയ്ക്ക് ഞങ്ങൾ പെൺമക്കളെ കൊഞ്ചിക്കാനായിരുന്നു ഇഷ്ടം. ഞങ്ങൾക്ക് വേണ്ടി പുതിയ ഫാഷനിൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കി തരിക, അതിട്ട് കാണുകയൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. അച്ഛന്റെ ബേബിയായിരുന്നു ശശി. മൂത്ത മകളെന്ന നിലയിൽ അമ്മയ്ക്കും സ്നേഹമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ താല്പര്യമായിരുന്നു അന്ന് അമ്മയ്ക്ക് പ്രധാനം. അമ്മ ഈ പുസ്തകത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു? കയ്യിലെടുത്തപ്പോൾ ഒന്നും പറയാതെ മിണ്ടാതെയിരുന്നു. എന്നിട്ട് ഞാനൊക്കെ മരിക്കുന്നതിന് മുമ്പ് എന്റെ കഥ എഴുതിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വായിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞു, നീ എന്താ നിന്റെ അച്ഛനെ പറ്റിയോ ഏട്ടനെ പറ്റിയോ എഴുതാതെ എന്നെ പറ്റി എഴുതുകയെന്ന് വീണ്ടും ചോദിച്ചു. അമ്മയാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതെന്നും അമ്മയുടെ പ്രേരണയാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചതെന്നും ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് സന്തോഷമായി. ഞങ്ങൾ അങ്ങനെ സമ്പന്നരായിരുന്നില്ല, സാധാരണ മിഡിൽ ക്ലാസ് കുടുംബമാണ്. അച്ഛൻ മരിച്ചിട്ട് ആരുടെയും സഹായമില്ലാതെയാണ് അമ്മ മുന്നോട്ട് പോയത്. അതൊരു അവിശ്വസനീയമായ സ്വഭാവ സവിശേഷതയാണ്. ആമുഖക്കുറിപ്പിൽ ശശി തരൂർ എഴുതുന്നു, ജീവിതത്തെ വിസ്മയമാക്കിയ ഒരമ്മയുടെ മകനായത് എന്റെ ഭാഗ്യമാണ്. ഒരമ്മയ്ക്ക് മാത്രം നൽകാനാവുന്ന നിരുപാധിക സ്നേഹം എന്നും ഞാൻ അനുഭവിക്കുന്നു. ഒരു സാധാരണ ജീവിതത്തിന്റെ കഥയാകാം ഇത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അമ്മയെക്കുറിച്ച് സാധാരണമെന്ന് പറയാൻ ഒന്നുമില്ല. ശശി അന്നേ വായനയിൽ മുഴുകി. ശശി തരൂർ ബാല്യത്തിലൊരു വികൃതി കുട്ടിയായിരുന്നു. അനുജത്തി ശോഭയോട് തന്നെ ചോദിച്ചു. അല്ലെന്നായിരുന്നു മറുപടി. ദിവസം മുഴുവൻ പുസ്തകം വായിക്കാനായിരുന്നു ഏട്ടൻ അന്നും ഇഷ്ടം. ഓടാൻ പോകണമെന്നും പുറത്തുപോയി പന്ത് കളിക്കണമെന്നും ഒക്കെ അമ്മ നിർബന്ധിക്കുമായിരുന്നു. ക്രിക്കറ്റ് വലിയ ഇഷ്ടമായിരുന്നു. ഏട്ടൻ ബുക്കിഷ് ആയിരുന്നുവെന്നത് പറയുന്നതാണ് ശരി. ഒരിക്കൽ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ നൈസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതിലും നല്ല വാക്ക് പ്രയോഗിക്കാൻ അറിയില്ലേ എന്നായിരുന്നു ഏട്ടന്റെ ചോദ്യം. നന്നായി വായിച്ച് നല്ല വാക്കുകൾ ഉപയോഗിക്കുന്ന ശീലം ഏട്ടന് അന്നേ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ അനുജത്തി സ്മിത തരൂർ കുറച്ച് കുറുമ്പുള്ള കുട്ടിയായിരുന്നു. വളരെ ബ്രൈറ്റായിരുന്നു. ഞാനാകട്ടെ ശാന്തശീലിയും ഒരു ചോദ്യം ചോദിച്ചാൽ നാലുത്തരം പറയുന്ന പ്രകടക്കാരിയായിരുന്നു സ്മിത. ഇപ്പോൾ ലണ്ടനിലാണ്. ഏട്ടനും അനുജത്തിക്കും ഇടയ്ക്കുള്ള കുട്ടിയായിരുന്നു ഞാൻ. ഏട്ടനെപ്പോഴും പറയും ഇടയ്ക്കുള്ളവരാണ് ഏറ്റവും വിവേകശാലികളെന്ന്. ഏട്ടൻ വളരെ സ്നേഹവാത്സല്യങ്ങളുള്ള വ്യക്തിയാണ്. ബാല്യം മുതൽക്കേ എന്നെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചത് ഏട്ടനായിരുന്നു. അമ്മയുടെയും അച്ഛൻ്റെയും പ്രതീക്ഷകളുടെ ഫോക്കസ് മുഴുവൻ ഏട്ടനൊപ്പമായിരുന്നു. അവർ ഞങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവഗണന ഒന്നുമില്ലായിരുന്നു. ഏട്ടന്റെ പ്രോത്സാഹനം എന്നെ കൂടുതൽ മിടുക്കിയാക്കി എന്ന് പറയാം. ടീനേജിൽ മിസ് കൊൽക്കത്തയായി ശോഭ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അഞ്ജതി സ്മിതയായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ്. പഠിത്തത്തിലായിരുന്നു കൂടുതൽ താല്പര്യം എന്നതിനാൽ പിറകെ വന്ന മോഡലിംഗിന്റെയും സിനിമയുടെയും അവസരങ്ങൾ ശോഭ സ്വീകരിച്ചില്ല. അമൂൽ മിൽക്ക് പൗഡർ വിപണിയിലിറക്കിയപ്പോൾ ആദ്യത്തെ അമൂൽ ബേബിയായി പരസ്യത്തിൽ വന്നത് ശോഭയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അമൂൽ ബേബി. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു പരസ്യം. ഫോട്ടോ എടുത്തതാട്ടെ ചലച്ചിത്ര സംവിധായകനായ ശ്യാം ബെനഗലും. എനിക്കന്ന് ഒരു വയസ്സാകുന്നതേ ഉള്ളൂ. 700+ കുട്ടികളുടെ പടം എടുത്ത ശേഷമാണ് ബെനഗൽ എന്നെ തെരഞ്ഞെടുത്തത്. അദ്ദേഹം അന്ന് പരസ്യ ഫോട്ടോകൾ എടുക്കുന്ന കാലമായിരുന്നു. കളർ പരസ്യം വന്നപ്പോൾ സ്മിതയുടെ പടവും പരസ്യത്തിൽ ഇടം പിടിച്ചു. തരൂർ കുടുംബവുമായി അങ്ങനെ അമൂലിന് അഭേദ്യമായ ബന്ധമുണ്ട്. ശോഭ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൊൽക്കത്തയിലെ ലോറോറ്റോ കോളേജിൽ ബിരുദ പഠനം തുടങ്ങിയ ഉടനെ ശോഭയ്ക്ക് ഫുൾ സ്കോളർഷിപ്പോടെ ന്യൂയോർക്കിലെ കോളേജിൽ പ്രവേശനം ലഭിച്ചു. അപ്പോൾ ശശി തരൂർ അവിടെ PhD ചെയ്തു വരികയായിരുന്നു. എന്നാൽ ശോഭ ചെന്നപ്പോഴേക്കും അദ്ദേഹം എല്ലാം പൂർത്തിയാക്കി UNൽ സ്വിറ്റ്സർലൻഡിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. അവിടെ നിന്നും ബിരുദവും മാസ്റ്റേഴ്സും ശോഭ നേടി. തന്റെ ഭർത്താവ് രാജ് ശ്രീനിവാസിനെ അമേരിക്കയിൽ വെച്ചാണ് ശോഭ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം കമ്പ്യൂട്ടർ വിദഗ്ധനായ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. സംസാരിച്ചുണ്ടായ അടുപ്പം വളർന്നു. ഇരുവരും നാട്ടിൽ വന്ന് വിവാഹിതരായി. കാലിഫോർണിയയിൽ താമസമാക്കി. 7 ഞാൻ വീട്ടിലിരുന്ന് 2 വളർത്തി. ഞാൻ ചെയ്യാത്ത PhD എന്റെ മകൾ ചെയ്തു. അവളും ഭർത്താവും പ്രൊഫസർമാരാണ്. രാഗിണി തരൂർ ശ്രീനിവാസനാണ് മകൾ. മരുമകൻ ബ്രാൻഡൻ ലെവൻ അമേരിക്കക്കാരനാണ്. മകൻ ആനന്ദ് തരൂർ ശ്രീനിവാസൻ അഭിഭാഷകനാണ്. ഭാര്യ ശരണ്യ ഡെന്റിസ്റ്റും. വൈകല്യമുള്ളവരെ സഹായിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റ് ഡയറക്ടറായി ശോഭ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഴുത്തും ശബ്ദം നൽകലുമൊക്കെയായി ബിസിയാണ്. ഞാൻ കേരളത്തെ സ്നേഹിക്കുന്നു. എന്റെ പുതിയ പുസ്തകം പാർവതി ദി എലിഫന്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഡേ, അതിന്റെ പ്രകാശനം ഡൽഹിയിൽ May 25 കുട്ടികൾക്കുള്ള പുസ്തകമാണ്. പദ്യം പോലെ എഴുതിയിരിക്കുകയാണ്. ഒരു ക്ഷേത്രത്തിലെ ആനയുടെ ഒരു ദിവസത്തെക്കുറിച്ച് ആണ്. തിടമ്പ് പിടിക്കുന്നതും ശീവേലിയും ഒക്കെ പോകുന്നതും കൊമ്പനാനയാണ്. സ്ത്രീയാണ്. സ്ത്രീകൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കാണിക്കാൻ എന്റെ കഥാപാത്രത്തെ ഞാൻ പെണ്ണാനയാക്കി മാറ്റി. എഴുത്തുകാരിയുടെ സ്വാതന്ത്ര്യമാണത്. വളരെ മനോഹരമായി ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാർപ്പർ കോളിൻസ് ആണ് പ്രസാധകർ. എന്റെ രാജാ രവിവർമ്മ പുസ്തകം, കവിതാ സമാഹാരം എന്നിവ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് എല്ലാ വേനൽക്കാലത്തും തറവാട്ടിൽ പോകുമായിരുന്നു. അവിടെ ബന്ധുക്കളുണ്ട്. കേരള സദ്യ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. മാങ്ങാക്കറി, ഇടിച്ചക്കത്തോരൻ, അടപ്രഥമനൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാനും ഉണ്ടാക്കും. എന്റെ ഭർത്താവ് തമിഴ്നാട്ടുകാരനാണെങ്കിലും സ്കൂളിൽ പഠിച്ചത് കേരളത്തിലായിരുന്നു. കളമശ്ശേരിയിലെ ഒരു കെമിക്കൽ ഫാക്ടറിയുടെ MD ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുവെന്ന് പറഞ്ഞ് ശോഭ നിർത്തി. ഇപ്പോൾ ഡൽഹിയിലുള്ള ശോഭ അടുത്ത മാസം കാലിഫോർണിയയ്ക്ക് പോകും.